പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയനത്തിൻ്റെ ഒൻപതാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടാം അധ്യായം മുപ്പതാം വാക്യം വരെ ചിന്തിക്കുകയുണ്ടായല്ലോ. ഇന്ന് മൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മൂന്നാം അധ്യായം അതിന് ആധാരമായിട്ട് 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങളാണ് ആദ്യമായിട്ട് ചിന്തിക്കുവാൻ പോകുന്നത്. ക്രിസ്തുവിൽ നമുക്ക് വിജയമുണ്ട്. ക്രിസ്തുവിനെ ക്രിസ്ത്യാനിയുടെ ഉത്തമ മാതൃകാപുരുഷനായി രണ്ടാം അധ്യായത്തിൽ നാം കണ്ടു. ക്രിസ്തു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്ര വിഷയം എന്നുള്ളതാണ് മൂന്നാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. നുഴഞ്ഞുകയറ്റക്കാരായ യഹൂദ മതാചാരവാദികൾക്കെതിരായി പ്രവൃത്തികളാലല്ല വിശ്വാസത്താലാണ് നീതീകരണം ലഭ്യമാകുന്നതെന്ന് ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് താൻ സ്ഥാപിക്കുന്നു. തുടർന്ന് നീതീകരണം നിയമപരമായി വിശുദ്ധീകരണത്തിലേക്കും അന്തിമമായ തേജസ്കരണത്തിലേക്കും നമ്മെ ആനയിക്കുന്നതായി സ്ഥാപിക്കുന്നു. മൂന്നാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യം. പ്രവൃത്തികളാലുള്ള നീതീകരണം. ദൈവം ആവശ്യപ്പെടുന്ന നീതി പാപിയുടെ ശിക്ഷയാണ്. അത് ക്രിസ്തു കാൽവറിയിലെ പ്രായശ്ചിത്തയാഗത്താൽ ഏറ്റെടുത്തു. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ നീതിമാനാണെന്ന് ദൈവ കോടതി വിധി പ്രഖ്യാപിക്കുന്നതാണ് സാക്ഷാൽ നീതീകരണം. എന്നാൽ ഇവിടെ പൗലോസ് രണ്ടുവിധ നീതീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. കർമ്മമാർഗത്താലുള്ള നീതീകരണവും വിശ്വാസത്താലുള്ള നീതീകരണവുമാണ് ദൈവിക അംഗീകാരം നേടിയിട്ടുള്ളത്. യഹൂദ ദുരുപദേഷ്ടാക്കന്മാർക്ക് എതിരായ മുന്നറിയിപ്പും പ്രബോധനവും ആണ് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ. ഒന്നാമത്തെ വാക്യം. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പീൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, നിങ്ങൾക്ക് അത് ഉറപ്പാകുന്നു. രണ്ടാമത്, നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. മൂന്ന്, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവുകൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രസംഗിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ഒന്നാം വാക്യം വായിക്കുമ്പോൾ ലേഖനം പര്യവസാനിക്കുന്നതിൻ്റെ ആരംഭമാണെന്ന് തോന്നാം. എന്നാൽ രണ്ടാം വാക്യം മുതൽ സ്വരത്തിലും ആശയത്തിലും സന്ദർഭത്തിലും വ്യത്യാസം കാണുന്നു. ഇക്കാരണത്താൽ ഇത് മറ്റൊരു ലേഖനത്തിൻ്റെ ഭാഗമാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്നാൽ ആ വാദത്തിന് പ്രസക്തിയില്ല. ഇതുവരെ പറയാത്തതും വളരെ പ്രാധാന്യമറിയിക്കുന്നതുമായ ഒരു പുതിയ വിഷയം, അല്ലെങ്കിൽ അടുത്ത കണ്ണി ആരംഭിക്കുവാനും ഈ പ്രയോഗം പൗലൂസ് ഉപയോഗിക്കാറുണ്ട്. ഫിലിപ്പിയ സഭയിൽ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു അപകടത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകുകയാണ് താൻ ഇവിടെ ചെയ്യുന്നത്. അതിനാലാവാം മുൻപുള്ള ഭാവവുമായി ചേർച്ചയില്ലാതായി വന്നത്. യഹൂദ മതാചാരവാദികൾക്കെതിരായുള്ള മുന്നറിയിപ്പാണ്. 8 കഠിന പദങ്ങൾ ഉപയോഗിച്ച് ഈ കൂട്ടരെ സൂക്ഷിക്കണമെന്ന് പറയുന്നു. അപകടകാരികളായ നായ്ക്കൾ, ആകാത്ത വേലക്കാർ, വിച്ഛേദനക്കാർ, ക്രൂശിൻ്റെ ശത്രുക്കൾ, നിത്യനാശത്തിനായി നിയമിക്കപ്പെട്ടവർ, ഉദരസേവകന്മാർ, ഭൗതിക ചിന്താഗതിക്കാർ, ലജ്ജയായതിൽ അഭിമാനിക്കുന്നവർ. അത് 2:18 വാക്യത്തിലായിരുന്നു. വിശ്വാസികളുടെ ക്ഷേമത്തിന് ഉതകുന്ന ആത്മീയ കാര്യങ്ങൾ എത്ര പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞാലും പൗലൂസിന് ക്ഷീണമോ തളർച്ചയോ ഇല്ല. അത് ദൈവജനത്തിന് പൂർവാധികം ഉറപ്പു നൽകുന്നതാണ്. എന്തു തന്നെ സംഭവിച്ചാലും നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞ ശേഷം യഹൂദവാദത്തെ അഥവാ പ്രവൃത്തികളാലുള്ള നീതീകരണത്തിന് ഊന്നൽ കൊടുക്കുന്നവരെ താൻ പരസ്യമായി വിമർശിക്കുന്നു. യേശു ക്രിസ്തു മശിഹയാണെന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, പുറജാതികൾക്ക് രക്ഷ സമ്പൂർണമാകണമെങ്കിൽ അവർ മോശയുടെ ന്യായപ്രമാണ പ്രകാരം പരിച്ഛേദനകൂടി ഏൽക്കണമെന്ന് ശഠിച്ചിരുന്ന ഒരുപറ്റം ഉപദേഷ്ടാക്കന്മാർ ആയിരുന്നു ഈ യഹൂദമതവാദികൾ. ആ ദുഷ്ടമനുസരെ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് താൻ മുന്നറിയിപ്പ് നൽകുന്നു. ഈ കൂട്ടർക്കെതിരെ പ്രയോഗിച്ചിരിക്കുന്ന പരിഹാസ്യമായ വർണ്ണനകൾ ശ്രദ്ധിക്കുക. നായ്ക്കൾ, നായ വൃത്തികേടിൻ്റെയും അശുദ്ധിയുടെയും പ്രതീകമാണ്. സദൃശവാക്യം 26:11 വാക്യത്തിലും 2 പത്രോസ് 2:22 വാക്യത്തിലും. യഹൂദന്മാർ പരിഹാസമായി പുറജാതികളെ ഇപ്രകാരം സംബോധന ചെയ്തു പോന്നു. മത്തായിയുടെ സുവിശേഷം 15:26-27 വാക്യങ്ങൾ. ഇസ്രായേലിലെ പുരോഹിതന്മാരും പ്രവാചകന്മാരും കുരപ്പാൻ വഹിയാത്ത ഊമ നായ്ക്കൾ തന്നെ എന്ന് പ്രവാചകൻ പറയുന്നു. യെശയ്യാപ്രവചനം 56:10-11. വല്ലതും തിന്നാൻ കിട്ടുന്നതിന് വേണ്ടി പട്ടണത്തിൽ അലയുന്ന നായ്ക്കളെ പോലെ ശത്രുക്കൾ സഞ്ചരിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. 59:6-14 വാക്യം. ഇവിടെ യഹൂദ മതവാദികൾ സത്യ ഉപദേശത്തിനെതിരെ കുരയ്ക്കുന്നവരാണ്. ഏതു കാലത്തും ദുരുപദേഷ്ടാക്കന്മാർക്ക് എതിരായി ജനം ജാഗ്രത ഉള്ളവരാകേണ്ടത് ആവശ്യമാണ്. 2, ആകാത്ത വേലക്കാർ, ദുഷ്ടത പ്രവർത്തിക്കുന്നവർ എന്നർത്ഥം. കൃപയേക്കാൾ അധികം പ്രവർത്തിക്ക് ഇവർ മുൻതൂക്കം നൽകുന്നു. കപടവേലക്കാർ, 2 കൊരിന്ത്യർ 11:13 വാക്യത്തിൽ അങ്ങനെ വായിക്കുന്നു. പത്യോപദേശത്തെ വികലമാക്കുന്ന കർമ്മമാർഗത്താൽ രക്ഷ എന്ന് പഠിപ്പിക്കുന്ന ഇക്കൂട്ടരെ ജനം വിട്ടൊഴിയേണ്ടതാണ്. 2 തിമോത്തിയോസ് 4 അധ്യായം 3-4 വാക്യം കൂടെ ചേർത്ത് വായിക്കുക. മൂന്നാമതായി, വിച്ഛേദനക്കാർ, അംഗച്ഛേദനം ചെയ്യുന്നവർ എന്നാണ് ഇതിന് അർത്ഥം. പരിച്ഛേദനയുടെ യഥാർത്ഥമായ ആത്മീയ അർത്ഥം ഇല്ലാതെ വന്നാൽ പിന്നെ അത് വെറും അംഗച്ഛേദം മാത്രമാണ്. രക്ഷയ്ക്ക് പരിച്ഛേദന കൂടെ വേണമെന്ന് ശഠിക്കുന്ന ഇവർ അംഗച്ഛേദം നടത്തുന്നവർ മാത്രമാണ്. ശരീരത്തിൻ്റെ ഒരു ഭാഗം സ്വല്പം മുറിച്ചു കളയുന്നതിൽ കവിഞ്ഞ് പുതിയ നിയമ കാലയളവിൽ യഹൂദിൻ്റെ പരിച്ഛേദനയ്ക്ക് ഒരർത്ഥവും പൗലൂസ് കൽപ്പിക്കുന്നില്ല. ആത്മീയമല്ലാത്ത മതകർമ്മങ്ങളും വിശ്വാസമില്ലാത്ത പ്രവൃത്തികളും അർത്ഥശൂന്യമാണ്. മതപരമായ മനുഷ്യർ അനുഷ്ഠിക്കുന്ന സ്നാനം, തിരുവെഴുത്താഴും, സൽക്കർമ്മങ്ങൾ എന്നിവയാൽ ഒന്നും ഒരിക്കലും പാപക്ഷമ ലഭിക്കുന്നില്ല. പ്രത്യുത യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ മാത്രമാണ് ഒരു പാപിക്ക് പാപമോചനവും രക്ഷാനുഭവവും ലഭ്യമാകുന്നത്. യഥാർത്ഥ ക്രിസ്ത്യാനിയും പരിച്ഛേദനയും. വാക്യം 3. നാമല്ലോ പരിച്ഛേദനക്കാർ. പരിച്ഛേദനയ്ക്ക് പഴയ നിയമത്തിൽ തന്നെ ഒരാത്മീക അർത്ഥമുണ്ടായിരുന്നു. യിരെമ്യാ പ്രവചനം 4:4, ആവർത്തനം 10:11-30:6 വാക്യങ്ങൾ. വിശുദ്ധിയുടെ ഒരു ചിഹ്നമായിരുന്നു അത്. സാക്ഷാൽ ഹൃദയ പരിച്ഛേദനയാണ് ബാഹ്യ പരിച്ഛേദനയെ വിലയുള്ളതാക്കിയിരുന്നത്. ദൈവം അബ്രഹാമിന് കൊടുത്ത കൽപ്പന ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രം വിച്ഛേദിക്കുന്ന ബാഹ്യകർമ്മമായിരുന്നു. എന്നാൽ പുതിയ നിയമ വീക്ഷണത്തിൽ നാം ജഡത്തെ അതിൻ്റെ രാഗമോഹ ആദികളോട് പൂർണ്ണമായും ക്രൂശിച്ചിരിക്കിയാൽ സാക്ഷാൽ പരിച്ഛേദനക്കാർ നാം ആണെന്ന് പൗലൂസ് സ്ഥാപിക്കുന്നു. റോമാലേഖനം 2:29 വാക്യത്തിലും കൊലോസ്യലേഖനം 2:11 അങ്ങനെ വായിക്കുന്നു. എടുത്തു പറഞ്ഞാൽ പ്രസ്തുത പരിച്ഛേദന അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ. അഥവാ പരിച്ഛേദനയുടെ പൊരുൾ സാക്ഷാൽ മാനസാന്തരമാകുന്നു. ദൈവത്തിന് ആവശ്യം ശരീരത്തിൽ അംഗച്ഛേദം സംഭവിച്ചവരെയല്ല, പിന്നെയോ ഹൃദയത്തിലും മനസ്സിലും പരിവർത്തനം സംഭവിച്ചവരെയാണ്. ക്രിസ്ത്യാനിത്വം അടിസ്ഥാനപരമായി അന്തർഗതങ്ങളെ സ്പർശിക്കുന്നതും ആധ്യാത്മികവുമാകുന്നു. ബാഹ്യമായ ആചാരവിശേഷങ്ങൾ നിറഞ്ഞ ഒരു മാർഗമല്ല. സാക്ഷാൽ പരിച്ഛേദനക്കാരുടെ 3 ലക്ഷണങ്ങൾ. 1, ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, അവർ ആരാധിക്കുന്നവരാണ്. ആത്മനിറവിൽ ആരാധിക്കുന്നവർ കർമ്മമാർഗത്തിലും ജഡത്തിൻ്റെ പ്രവൃത്തികളിലും ആശ്രയിക്കുന്നില്ല. തൻ്റെ ജീവിതം ആത്മനിറവിലും നടത്തിപ്പിലും ഉള്ള ശുശ്രൂഷയിൽ ബന്ധപ്പെട്ടിരിക്കും. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിൽ നമസ്കരിക്കണം എന്നാണ് ദൈവവ്യവസ്ഥ. യോഹന്നാന്റെ സുവിശേഷം 4:24 വാക്യം. ആരാധിക്കുന്നത് ദൈവത്തെയാണ്, അതിനാൽ അവനിൽ നിന്ന് ജനിച്ച മക്കളാണ് ആരാധിക്കേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 1:12 വാക്യം. ദൈവത്തെ കേവലം സൃഷ്ടാവായി ആരാധിക്കുന്ന കാര്യമല്ല, ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പിൻ്റെ അടിസ്ഥാനത്താൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആരാധിക്കുന്ന കാര്യമാണ് ഇവിടെ വിഷയം. ആരാധന ബാഹ്യകർമ്മങ്ങളിൽ അധിഷ്ഠിതമായ ആചരണം അല്ല, ദൈവത്തിൻ്റെ വലിമയെ സമ്മതിച്ചുകൊണ്ട് വീണ്ടെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള തികഞ്ഞ നന്ദി പ്രകടനമാണ്. 1 കൊരിന്ത്യർ 14:26 വാക്യം ചേർത്ത് വായിക്കുക. 2, ക്രിസ്തുവിൽ പ്രശംസിക്കുന്നവർ. മതങ്ങൾ ബാഹ്യമായ പദവികളിലും കർമാചാരങ്ങളിലുമാണ് പുകഴുന്നത്. യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ക്രിസ്തു മനുഷ്യനു വേണ്ടി സ്വയം എന്തു ചെയ്തു എന്നതിനാണ് പ്രശംസിക്കുവാനുള്ളത്. ദൈവമക്കളുടെ പദവികളും അനുഗ്രഹങ്ങളും എല്ലാം ക്രിസ്തുവിലാവുന്നു. യേശു പറഞ്ഞ ഉപമയിലെ പ്രാർത്ഥിപ്പാനെത്തിയ പരീശന്റെയും ചുങ്കക്കാരൻ്റെയും ഹൃദയനില ഈ വിഷയത്തിൽ കൂടുതൽ വെളിച്ചം പകരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 18:9-14 വാക്യങ്ങൾ. നിയമം ആവശ്യപ്പെട്ടതിലും ഉപരി മതപരമായി മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്ന പരീശൻ ആത്മപ്രശംസ ചെയ്യുന്നവനായി കാണപ്പെട്ടു. ചുങ്കക്കാരനെ തന്നിൽ തന്നെ പ്രശംസിക്കുവാൻ ഒന്നുമില്ലായിരുന്നു. താഴ്മയോടെ അയാൾ ദൈവത്തിന് സ്വയം സമർപ്പിച്ചു. ദൈവത്തിൻ്റെ കാരുണ്യം യാചിക്കുകയും ചെയ്തു. താൻ ദൈവത്താൽ നീതിയിരിക്കപ്പെട്ടു. സർവരും ദൈവത്തെ സമീപിക്കേണ്ടത് ചുങ്കക്കാരൻ്റെ മനോഭാവത്തോടാകുന്നു. ആകയാൽ പ്രശംസിക്കുന്നവൻ ദൈവത്തിൽ പ്രശംസിക്കട്ടെ. 3, ജഡത്തിൽ ആശ്രയം വയ്ക്കാത്തവർ. നമുക്ക് നമ്മെ തന്നെ രക്ഷിക്കുവാൻ കഴിയുകയില്ലെന്ന് മനസ്സിലാക്കുന്നതാണ് സാക്ഷാൽ ആത്മീയ വിവേകം. വളരെ പ്രചാരമുള്ള മതപരമായ തത്വജ്ഞാനമാണ് സ്വയം സഹായിക്കുന്നവരെ കർത്താവ് സഹായിക്കും എന്നത്. ശരിയായ ഒരു ചിന്താഗതിയല്ല. പൊതുവെ ജഡം എന്നുദ്ദേശിക്കുന്നത് പാപമയമായ പഴയ ആദാമ്യ പ്രകൃതിയാണ്. ജന്മനാൽ ഒരുവന് സ്ഥിതി ചെയ്യുന്ന ജഡം ഇതാവുന്നു. അതിൽ തന്നെ ഒരു നന്മയും വസിക്കുന്നില്ല. എന്നാൽ ജഡം എന്ന് ഇവിടെ അർത്ഥമാക്കുന്നത് ബാഹ്യ പദവികൾ എന്ന് കരുതുന്ന സകലത്തെയും ഉദ്ദേശിച്ചാണ്. ദൈവം മുമ്പാകെ ഹൃദയത്തിൻ്റെ ആന്തരിക നിലയെ അവഗണിച്ച് ബാഹ്യമായ നിയമങ്ങളുള്ള ആശ്രയം എന്ന് എസ് ഫോക്സ് പറയുന്നു. ഏതു കാലത്തും യഥാർത്ഥ ക്രിസ്ത്യാനി തൻ്റെ ആശ്രയം ബാഹ്യ കർമ്മങ്ങളിലല്ല, ദൈവത്തിലാണ് അർപ്പിക്കുന്നത്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നീതീകരണം പ്രാപിക്കുവാനാകാത്ത വ്യർത്ഥ പദവികൾ, വാക്യം 4 മുതൽ 6 വരെ. ആർക്കെങ്കിലും സ്വന്തം പ്രയത്നത്താൽ രക്ഷ പ്രാപിക്കുവാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായും തനിക്ക് അതിന് അവകാശമുണ്ടെന്ന് സ്വന്തം പദവികൾ ഓരോന്നോരോന്നായി നിരത്തിവെച്ചുകൊണ്ട് പൗലൂസ് ന്യായവാദം നടത്തുന്നു. ഒരിക്കൽ യഹൂദറബിയായ ഗമാലിയേലിൻ്റെ കാൽക്കലിരുന്ന് യഹൂദ നിയമങ്ങളും ആചാരങ്ങളും താൻ പരിശീലിച്ചു. ഒരു മതഭ്രാന്തനെ പോലെ തൻ്റെ മതം ഒഴിച്ച് മറ്റൊന്നും ഈ ഭൂമിയിൽ കുരുക്കുവാൻ താൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിനാൽ നസ്രായന്റെ മാർഗക്കാരെ വേട്ടയാടി പിടിക്കുവാൻ താൻ കച്ചകെട്ടി ഇറങ്ങി. എന്നാൽ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായവനെ ദൈവം സുവിശേഷകനും അപ്പോസ്തോലനും ഉപദേഷ്ടാവുമായി രൂപാന്തരപ്പെടുത്തി. 2 തിമൊഥെയോസ് 1:11. തൻ്റെ ജീവിതത്തിൻ്റെ ചുരുളുകൾ നിവർത്തിയിട്ടുകൊണ്ട് അവിസ്മരണീയമായ ആ ആത്മീയ അനുഭവങ്ങൾ താൻ പങ്കുവയ്ക്കുന്നു. പ്രസ്തുത ആത്മകഥയിൽ സ്വന്തം ജീവിതത്തെ ആധ്യാത്മികമായി നന്നായി തൂക്കി നോക്കി വിലയിരുത്തിയ ശേഷം ദൈവിക വീക്ഷണത്തിൽ താൻ നിർദ്ധനാണെന്ന് സ്വയം സമ്മതിക്കുന്നു. എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്, വാക്യം 4. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. തങ്ങൾ എന്തായിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും രക്ഷ പ്രാപിക്കുവാൻ സാധ്യതയുണ്ടെങ്കിൽ തൻ്റെ ജന്മസിദ്ധവും സ്വപ്രയത്നത്താൽ നേടിയതുമായ പദവികളുടെ അടിസ്ഥാനത്തിൽ തനിക്ക് അതിനവകാശമുണ്ട് എന്ന് സ്ഥാപിക്കുന്നു. തികച്ചും ഈ പ്രസ്താവന യഹൂദിയ സവിശേഷതകളിൽ ശിക്ഷാകരമായ മൂല്യമുണ്ടെന്ന് ശഠിക്കുന്ന യഹൂദ ദുരുപദേഷ്ടാക്കന്മാരുടെ വാദത്തെ ഖണ്ഡിക്കുകയാകുന്നു. സ്വന്തം പ്രയത്നത്താൽ രക്ഷ നേടാമെന്ന ആശയം വേദവിപരീതമാണ്. എന്തെല്ലാം കാരണങ്ങളായിരുന്നു പൗലൂസിന് പ്രശംസിപ്പാനായിട്ടുണ്ടായിരുന്നത്? ഒന്ന്, പൗലൂസിൻ്റെ ജനകീയ ബന്ധം. 5 വാക്യം. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായേലിന് ജനിച്ച എബ്രായൻ, മതം, ജാതി, ഗോത്രം, ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ കലർപ്പില്ലാത്ത യഹൂദ രക്തമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച പരിച്ഛേദനയാവുന്ന ഉഭയസമ്മതത്താൽ ബന്ധപ്പെട്ടവനാണ് താൻ. ഇസ്മായേലിൻ്റെയോ യേശാവിൻ്റെയോ സന്തതി പരമ്പരയിലോ ജാതികളിൽ നിന്നുള്ള മതപരിവർത്തനത്തിലോ പെട്ടവനല്ലെന്ന് സാരം. യഹൂദവാദികൾക്ക് ബെന്യാമിൻ ഗോത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേന്മ മനസ്സിലാക്കും. യാക്കോബിൻ്റെ പ്രേമഭാജനമായ റാഹേലിൻ്റെ വാത്സല്യപുത്രൻ, ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായ ശൗൽ ഈ ഗോത്രക്കാരനായിരുന്നു. 1 ശമൂവേൽ 9:1-2. അബ്ശാലോം ദാവീദിനെതിരായി രംഗത്ത് വന്നപ്പോൾ ഈ ഗോത്രമാണ് വിശ്വസ്തരായി ദാവീദിനെ തുണനിന്നത്. 1 രാജാക്കന്മാർ 12:21. പൗലൂസിൻ്റെ അന്തസ്സിന് വിഷയമായത് മാനുഷികമായ ഈ വിധ പരമ്പരാർജിതമാവുന്നു. 2, പൗലൂസിൻ്റെ നയപ്രമാണവുമായുള്ള ബന്ധം. നയപ്രമാണം സംബന്ധിച്ച പരീശൻ, നയപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, വാക്യം 5-6. സഹോദരന്മാരെ, എൻ്റെ പൂർവികരായ എല്ലാവരെയും പോലെ ഞാൻ ഒരു പരീശനാണ് എന്ന പദത്തിൻ്റെ അർത്ഥം വേർപെട്ടവൻ എന്നാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 23:6 നമ്മൾ വായിക്കുന്നുണ്ട്. ഇവർ യഹൂദ മതത്തെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രവാദികളും മതതീഷ്ണതയുള്ളവരും നയപ്രമാണം വ്യാഖ്യാനിക്കതിൽ ഉത്സവരുമായിരുന്നു. സദൂക്യർ രാഷ്ട്രീയ കാര്യങ്ങൾ താല്പര്യം കാണിച്ചപ്പോൾ പരീശന്മാർ മതപരമായ കാര്യങ്ങളിൽ അതീവ തൽപരായിരുന്നു. മോശയുടെ എഴുതപ്പെട്ട നിയമങ്ങളെ പോലെ തന്നെ പരമ്പരാഗത ആചാരങ്ങളെയും കർശനമായി പാലിക്കണമെന്ന് അവർ ശഠിച്ചു. ആർക്കെങ്കിലും സ്വന്തം പ്രയത്നത്താൽ സ്വർഗത്തിൽ പോകുവാൻ ആശയ്ക്ക് വകയുണ്ടെങ്കിൽ തീർച്ചയായും അത് പരീശന്മാർക്കായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ പരീശൻ എന്ന പഴകിയ നാമം കാപട്യക്കാരൻ എന്ന് വേണം ഉപയോഗിക്കുവാൻ. ന്യായപ്രമാണത്തിൻ്റെ നീതിയാവുന്ന അളവുകോലിൻ്റെ മുമ്പിൽ പൗലൂസ് അനിന്യനായിരുന്നു. കർക്കശബോധത്തോടെ ന്യായപ്രമാണവും പാരമ്പര്യങ്ങളും അവനനുസരിച്ച് ജീവിച്ചു. അതിൽ തനിക്ക് അഭിമാനിക്കുവാൻ വകയുമുണ്ടായിരുന്നു. എന്നാൽ വിശ്വാസത്താലുള്ള നീതീകരണത്തിന് മുമ്പിൽ അവയെല്ലാം ദൂരത്ത് എറിയേണ്ടി വന്നു. ഒരുവൻ നല്ലവനായി ജീവിച്ചിട്ടോ ദൈവിക നിയമങ്ങളും പാരമ്പര്യങ്ങളും അനുസരിച്ചിട്ടോ രക്ഷ പ്രാപിക്കാമെന്ന് വ്യാമോഹിക്കുന്നതിൽ അർത്ഥമില്ല. 3, പൗലൂസിൻ്റെ ഇസ്രായേൽ വൈരികളോടുള്ള ബന്ധം. ആത്മാർത്ഥതയുടെ കാര്യത്തിൽ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. ഗലാത്തി ലേഖനം 1:13-14. ഒരു മനുഷ്യൻ സത്യത്തെ വിശ്വസിച്ചാൽ മാത്രം പോരാ, അസത്യങ്ങളെ എതിർക്കുന്നവൻ കൂടിയായിരിക്കണം. ന്യായപ്രമാണ തൽപരനായ ശൗൽ തൻ്റെ മതത്തിനു വേണ്ടി വളരെ വ്യഗ്രതയുള്ളവനായിരുന്നു. സ്തെഫാനോസിനെ കുല ചെയ്തത് ശൗലിന് സമ്മതമായതുപോലെ ആദിമ ക്രിസ്ത്യാനികളെ കൊന്നുമടിക്കുന്നതിൽ താൻ വളരെ ശുഷ്കാന്തി ഉള്ളവനായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 22:1-5 26:1 11-11. ന്യായപ്രമാണത്തെ നിഷേധിക്കുന്നവരെ നിഷ്കരുണം ഉപദ്രവിക്കുന്നത് ഒരു പുണ്യപ്രവൃത്തിയായി യഹൂദ റബിമാർ കരുതിയിരുന്നു. മതപീഡയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ആർക്കെങ്കിലും മോശം കിട്ടുമായിരുന്നുവെങ്കിൽ നിശ്ചയമായും തർസോസിലെ ശൗൽ അതിനർഹനായിരുന്നു. എന്നാൽ തൻ്റെ എതിരാളികൾക്ക് പറയാനില്ലാത്ത ഒരു യോഗ്യത ക്രൂശിൻ്റെ അടിവാരത്തിൽ നിഷ്പ്രഭയായി തീർന്നു. ഇത്രമാത്രം മതത്തെപ്പറ്റി ആത്മാർത്ഥത ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ എന്തുകൊണ്ട് തെറ്റുകാരനായി? എന്തുകൊണ്ട് ദമസ്കോസിൽ വെച്ച് ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടവനായി? ഉത്തരം: ആധ്യാത്മിക വിഷയങ്ങൾക്ക് വേണ്ടി താൻ ഉപയോഗിച്ചിരുന്ന അളവുകോൽ തെറ്റായിരുന്നു. തൻ്റെ മാർഗം ബാഹ്യമായ കർമ്മങ്ങളെയല്ലാതെ അന്തർഗതങ്ങളെ സ്പർശിച്ചിരുന്നില്ല. ദൈവത്തിൻ്റെതല്ല, മാനുഷിക നിലവാരത്തിലാണ് താൻ സ്വയം വിലയിരുത്തിയത്. തൽഫലമായി മതനിയമങ്ങൾക്ക് താൻ വിധേയനായിരിക്കുമ്പോൾ തന്നെ ആന്തരികമായി പാപിയായിരുന്നു. ഒരുവൻ മതപരമായ ജന്മാവകാശങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ തന്നെ പാപിയായും ജീവിക്കുവാൻ കഴിയും. 3. വിശ്വാസത്താലുള്ള നീതി. 3:7-11 വാക്യം. 3:4-14 വാക്യങ്ങൾ പൗലൂസിൻ്റെ ആത്മകഥയാണ്. അതിൽ 4-6 തൻ്റെ ജന്മ അവകാശങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. 7-8 വാക്യത്തിൽ കഴിഞ്ഞകാല പരിത്യാഗത്തെക്കുറിച്ചും 9-10-11 വാക്യങ്ങളിൽ വർത്തമാന ലക്ഷ്യത്തെക്കുറിച്ചും 12-13 ഭാവികാല പ്രതീക്ഷയെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് താൻ അനിന്യൻ ആയിരുന്നു. യഹൂദ നിയമങ്ങൾ ഒന്നഴിയാതെ ആദ്യന്തം അനുസരിക്കുവാൻ താൻ ആവുന്നത്ര പരിശ്രമിച്ചു. എന്നാൽ ദമസ്കോസിലെ റോഡിൽ വെച്ച് താൻ ക്രിസ്തുവിനെ കണ്ടെത്തി. അന്നു മുതൽ ഒരു ദൈവപൈതലായി തീർന്നു. തൻ്റെ ആശ്രയവും പ്രത്യാശയും ക്രിസ്തുവിൽ മാത്രം അർപ്പിക്കുന്നതിനു വേണ്ടി മൂല്യക്ഷതം സംഭവിച്ച ന്യായപ്രമാണത്തിലെ നീതി ദൂരെത്തെറിഞ്ഞു കളഞ്ഞു. നിമിഷത്തിനുള്ളിൽ സംഭവിച്ച ദൈവകൃപയുടെ അത്ഭുത പ്രവൃത്തിയായിരുന്നു അത്. ഇന്നും ഏതൊരു പാപിയും വിശ്വാസത്താൽ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കുമെങ്കിൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ ദൈവശക്തനാണ്. പൗലൂർ ക്രിസ്തുവിനെ ദർശിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു തൻ്റെ നന്മ പ്രവൃത്തികൾ ദൈവനീതിയുടെ മുമ്പിൽ എത്ര നിഷ്ഫലങ്ങളായിരുന്നുവെന്ന്. തൽഫലമായി അത്ഭുതകരമായൊരു കൈമാറ്റം ഇവിടെ നടന്നു. പൗലൂസിന് ചിലത് നഷ്ടമായി. എന്നാൽ നഷ്ടത്തെക്കാൾ അധികം വിലയേറിയ മഹാനിധിയായ ക്രിസ്തുവിനെ താൻ കണ്ടെത്തി. അതെ, ക്രിസ്തു മാത്രം ലാഭം, മറ്റുള്ളതെല്ലാം നഷ്ടം. ക്രിസ്തു മാത്രം സത്യം, മറ്റെല്ലാം മിഥ്യ. വാക്യം 7-8. പൗലൂസിൻ്റെ ഛേദം: എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. തനിക്ക് ലാഭമായിരുന്നു ഒക്കെയും കൈവശം വച്ചിരുന്നപ്പോൾ ക്രിസ്തുവിൽ നിന്നും താൻ വ്യക്തിപരമായി അകന്നവനായിരുന്നു. എന്നാൽ ലാഭമായവേ ക്രിസ്തുവുമായി താരതമ്യപ്പെടുത്തിയ ശേഷം ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണുവാൻ എപ്പോൾ ആരംഭിച്ചു? അന്നു മുതൽ തൻ്റെ ജീവിതം ഒരു ലാഭമായിരുന്നു. ലോകപ്രകാരം ലാഭമാണെന്ന് നാം കരുതുന്നവയെ വിലയിരുത്തി അവ ഛേദമെന്ന് വ്യക്തമായൊരു തീരുമാനത്തിലെത്തി ഉപേക്ഷിക്കുമ്പോൾ മാത്രമാണ് ലാഭമായ ദൈവത്തിങ്കിൽ നിന്നും നാം പ്രാപിക്കുവാൻ ആരംഭിക്കുന്നത്. പൗലൂസിന് ജഡപ്രകാരം പ്രശംസിക്കുവാൻ പലതും ഉണ്ടായിരുന്നുവെങ്കിലും ക്രിസ്തുവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവയെല്ലാം നിസ്സാരങ്ങളാണ്. ജീവിതത്തിൽ ഒരിക്കലായി ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തനിക്കൊരു നവീനമായ കാഴ്ചപ്പാട് ലഭിക്കുകയും അതുവരെയും തനിക്കുണ്ടെന്ന് അഭിമാനിച്ചവയുടെ നിസ്സാരത്വം മനസ്സിലാക്കി എന്നേക്കുമായി അവയെ ബഹിഷ്കരിക്കുകയും ചെയ്തു. ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന് വ്യക്തികളെ അടിമുടി രൂപാന്തരപ്പെടുത്തുന്ന ദർശനം, സമർപ്പണം, വേർപാട് എന്നിവ അനിവാര്യമാണ്. അത്രയുമല്ല ഛേദം എന്ന് എണ്ണുന്നു. അത്രയുമല്ല എന്ന ഭാഷാന്തരം ചെയ്തിരിക്കുന്നത് ഗ്രീക്കിലെ 4 ചെറിയ അംശങ്ങളെയാണ്. ഇത് 8 വാക്യത്തിലെ പ്രസ്താവന വളരെ ശക്തമാണെന്ന് എടുത്തു കാണിക്കുന്നു. പൗലൂസ് ഛേദമെന്ന് എണ്ണിയതിൻ്റെ ഒരു പട്ടിക മുകളിലുണ്ട്. എന്നാൽ ഇപ്പോൾ എല്ലാം ഛേദമെന്ന് എണ്ണുന്നു വാക്യം 8. അതിനുള്ള കാരണം കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നിമിത്തമത്രേ. 30 വർഷം മുമ്പാണ് പൗലൂസ് ക്രിസ്തുവിനെ കണ്ടെത്തിയത്. ആ അറിവ് വളർന്നുകൊണ്ടേയിരുന്നു. അന്നു മുതൽ ഇന്നു വരെ മറ്റാരും മറ്റൊന്നും അതിനോട് തുല്യമായോ അതിനേക്കാൾ ലാഭകരമായിട്ടോ തനിക്ക് തോന്നിയിട്ടില്ല. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് താൻ ഇന്നും ആ ശക്തിയുടെ വലിപ്പത്തെയും ക്രിസ്തുവിനെയും സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തു മാത്രമാണ് തൻ്റെ ലക്ഷ്യവും മാർഗവും. പൗലൂസ് ഒരു ക്രിസ്ത്യാനിയായി രൂപം കൊണ്ടതുകൊണ്ട് തൻ്റെ റോമൻ പൗരത്വമോ പാണ്ഡിത്യമോ അബ്രഹാമിയ സന്തതി എന്ന ജന്മ അവകാശമോ ഇല്ലാതാകുകയോ താനൊരു സാധാരണക്കാരനായി അധപ്പതിക്കുകയോ ചെയ്തില്ല. പ്രത്യുത ക്രിസ്തു നിമിത്തം സകലവും ഛേദമെന്നെണ്ണിയാൽ അനുദിനം താൻ ശ്രേഷ്ഠമായ നിലവാരത്തിൽ ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു വ്യക്തി ക്രിസ്ത്യാനിയായിത്തീരുമ്പോൾ ദൈവം അവനുള്ള തിന്മയായതിനെ നീക്കം ചെയ്യുന്നു. എന്നാൽ ദൈവം അവനിലെ നന്മയായതിനെ എടുത്ത് അത്യുത്തമമായ ഒന്നാക്കി രൂപാന്തരപ്പെടുത്തുന്നു. 9 മുതൽ 11 വരെയുള്ള വാക്യം പൗലൂസിന് ലാഭമായത്. പൗലൂസിന് നഷ്ടമായ തൻ്റെ മൂല്യക്ഷതം സംഭവിച്ച മതവും പൊതുവെയുള്ള മതിപ്പുമായിരുന്നു. എന്നാൽ താൻ നേടിയവ നഷ്ടമായതിനേക്കാൾ 10 മടങ്ങ് ശ്രേഷ്ഠമേറുകയായിരുന്നു. അതിനെ വിലതീരാത്ത ധനം എന്ന് വേണം നാമകരണം ചെയ്യുവാൻ. 3 പ്രധാന ഘടകങ്ങൾ അതിലടങ്ങിയിരിക്കുന്നു. 1, കർത്താവായ ക്രിസ്തുയേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം. പൗലൂസിന് താൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ചരിത്രപരമായ ഒരു അറിവുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ക്രിസ്തു തൻ്റെ രക്ഷിതാവായി തീർന്നതിനാൽ ക്രിസ്തുവിനെക്കുറിച്ച് വ്യക്തിപരമായ അനുഭവത്തിൻ്റെ ശ്രേഷ്ഠതയാണ് ഉള്ളത്. ഒരു വ്യക്തിയെക്കുറിച്ച് നാം അറിയുന്നതും വ്യക്തിപരമായി അടുത്തറിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരുവൻ ക്രിസ്തുവിനെ അറിയുക എന്നതിൻ്റെ അർത്ഥം വിശ്വാസത്താൽ വ്യക്തിപരമായി തന്നോട് ജീവൻ ബന്ധമാണ് ഈ അനുഭവം. ഏക സത്യ ദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാവുന്നുവെന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ സാരം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവവചനത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രകൃതിയും സ്വഭാവവും നടത്തിപ്പും നാം ദിനംപ്രതി അറിയുന്നത് ദൈവവചന കേൾവി, വായന, ധ്യാനം, കൽപ്പനകളുടെ അനുസരണം, ആത്മാവിൻ്റെ നടത്തിപ്പ്, വിശ്വാസം എന്നീ മാധ്യമങ്ങൾ കൂടിയാവുന്നു. ക്രിസ്ത്യാനിത്വം എന്നത് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു അനുഭവമാണ്. പ്രസ്തുത അറിവിൻ്റെ മുമ്പിൽ മറ്റെല്ലാം നിഷ്പ്രഭമാവുന്നു. 2, ക്രിസ്തുവിൻ്റെ നീതി. 9-ാമത്തെ വാക്യം, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു അവനിൽ ഇരിക്കേണ്ടതിനും എന്ന് റോമാലേഖനം 3:20 ഗലാത്തിലേഖം 2:16 നമ്മൾ വായിക്കുന്നു. 3-ാം അധ്യായത്തിൽ ഒരുവൻ്റെ ആത്മീയ മനസ്സിൻ്റെ പ്രതിഫലമാണ് കാണുന്നത്. പൗലൂസ് മതപരമായും ധാർമ്മികമായും ശ്രേഷ്ഠനായൊരു വ്യക്തിയായിരുന്നു. ആർക്കെങ്കിലും രക്ഷയോ സ്വർഗമോ സ്വന്തം പ്രവർത്തനത്താൽ നേടുവാൻ സാധ്യതയുണ്ടായിരുന്നുവെങ്കിൽ അത് പൗലൂസിന് ലഭ്യമാകുമായിരുന്നു. പക്ഷേ രക്ഷിതാവായ ക്രിസ്തുവിനെ നേടുവാൻ അതൊന്നും പര്യാപ്തമായിരുന്നില്ല. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ലാഭമെന്ന് കരുതിയതിനെ ചവറെന്നെണ്ണി ക്രിസ്തുവിലെ നീതീകരണത്താൽ രക്ഷ കണ്ടെത്തി. അത് നഷ്ടമെന്ന് എഴുതി തള്ളിയ സകലത്തെക്കാളും വിലതീരാത്ത ധനമായിരുന്നു. ജഡത്തിൽ നേടിയവ ചവറായിരുന്നു, ക്രിസ്തുവിൽ ലഭിച്ചത് വിലയുള്ളതും നീതീകരണവുമായിരുന്നു. തുടർന്ന് അവൻ്റെ നിസ്തുല്യവും അപാരവുമായ യോഗ്യതകളെ മനസ്സിലാക്കുകയും അവനുമായുള്ള സജീവ ബന്ധത്തിലും കൂട്ടായ്മയിലും വസിക്കുകയും ചെയ്യുന്നതാണ് ക്രിസ്തുവിനെ അറിയുക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. പൗലൂസ് ഒരു പരീശനായിരിക്കുമ്പോൾ തന്നെ നീതി എന്നത് തൻ്റെ ലക്ഷ്യമായിരുന്നു. എങ്കിലും അത് പ്രവൃത്തിയിൽ അധിഷ്ഠിതമായ നീതിയായിരുന്നതിനാൽ തനിക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ താൻ ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിച്ചപ്പോൾ തൻ്റെ സ്വന്തം നീതി നഷ്ടമാകുകയും ക്രിസ്തുവിൻ്റെ നീതി വിശ്വാസത്താൽ പ്രാപിക്കുകയും ചെയ്തു. ഈ കൈമാറ്റത്തിന് വയ്ക്കപ്പെട്ടിരിക്കുന്ന സാങ്കേതിക പദമാണ് കണക്കിടുക എന്നുള്ളത്. ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ പ്രായശ്ചിത്ത യാഗത്താൽ ലഭ്യമായ നീതി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് കണക്കിടപ്പെടുന്നതാണ് വഴി. മനുഷ്യൻ്റെ മേൽ കണക്കിടപ്പെട്ട പാപത്തിന് പരിഹാരം വന്നതായി ദൈവിക കോടതി വിളംബരം ചെയ്യുന്നു. ഇതാണ് നീതീകരണം. നീതീകരണത്താൽ ഒരുവനെ സത്യസന്ധനാക്കുകയോ നീതിമാനാക്കുകയോ അല്ല, നീതിമാനായി തീർന്നു എന്ന വസ്തുത വിളംബരം ചെയ്യുന്നതാവുന്നു. ആത്മീയ നീതീകരണ പ്രക്രിയയിൽ ന്യായാധിപനായ വ്യക്തി കുറ്റവാളിയുടെ സ്ഥാനം സ്വയം ഏറ്റെടുക്കുന്നു. ദൈവ കോടതി ഒരാൾ കുറ്റം വിമുക്തനെന്ന് പ്രഖ്യാപിക്കുമ്പോൾ മറ്റൊരാൾ കുറ്റവാളിയായി വിധി പറയുന്നു. എങ്കിലത് ക്രിസ്തുവാണ്. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിനെ നമുക്ക് വേണ്ടി പാപമാക്കി. 2 കൊരിന്ത്യർ 5:21. ഇവിടെ യഹോവ നമ്മുടെ അകൃത്യം കണക്കിടാതെ ക്രിസ്തുവിലുള്ള ദൈവനീതി കണക്കിടുന്നുവെന്ന് ചിന്തിക്കുക. എത്ര ഭാഗ്യകരമായൊരവസ്ഥയാണിത്. ക്രൈസ്തവരിൽ ഒരു വലിയ വിഭാഗം ഇന്നും ഈ മഹത്സത്യം ഗ്രഹിക്കാതെ സഭയുടെ കെട്ടുപാടുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. അവരുടെ അടിയന്തര ആവശ്യമാണ് ഉയരത്തിൽ നിന്നും ആത്മാവിനാൽ ജനിക്കുക എന്നുള്ളത്. ക്രിസ്തുവിൻ്റെ കൂട്ടായ്മ. വാക്യം 10:11. പൗലൂസിൻ്റെ ക്രിസ്തുവിനെ നേടുവാനുള്ള വിശുദ്ധ വാഞ്ചയാണ് 3:7-11 വരെയുള്ള ഭാഗത്തെ പ്രധാന വിഷയം. അത് തൻ്റെ വർത്തമാനകാല ലക്ഷ്യമാകുന്നു. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള തൻ്റെ 3 ആഗ്രഹങ്ങൾ ഇവിടെ പരാമർശിക്കുന്നു. 1, ക്രിസ്തുവിനെ അറിയുക. അതിന് 4 ഘടകങ്ങളുണ്ട്: അറിവിൻ്റെ വളർച്ച, സമർപ്പണം, കഷ്ടാനുഭവം അല്ലെങ്കിൽ ഛേദമെന്നെണ്ണി സംതൃപ്തി, ക്രിസ്തുവിനെ നേടുക എന്നുള്ളത്. രണ്ടാമതായി ക്രിസ്തുവിനെ നേടുക. വാക്യം 9. ക്രിസ്ത്യാനിത്വത്തിൻ്റെ അന്തസത്തയും ലക്ഷ്യത്തിൻ്റെ പരമകാഷ്ഠയുമാണിത്, ക്രിസ്തുവിനെ പോലെ ആകുക എന്നുള്ളത്. 3. ക്രിസ്തുവിൽ വസിക്കുക. വാക്യം 10. സജീവവും നിരന്തരവുമായ കൂട്ടായ്മയാണ് ക്രിസ്തുവിൽ വസിക്കുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ശുദ്ധീകരണ പ്രക്രിയയുടെ രഹസ്യം ഇതുതന്നെ. ക്രിസ്തുവാണ് ആത്മീയ ജീവന്റെ കേന്ദ്രം. ക്രിസ്തുവിനോട് ബന്ധമില്ലാതെ ജീവനും ഇല്ല, ഫലവുമില്ല. ഗലാത്യലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. വാക്യം 10 മുതൽ 11 വരെ. അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നും വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറം തിണ്ണുന്നു. 8 മുതൽ 11 വരെ വാക്യങ്ങളുടെ മലയാള ഘടന ഇംഗ്ലീഷിൽ നിന്നും അല്പം വ്യത്യാസമാണ്. 11-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ചപ്പും ചവറും അല്ലെങ്കിൽ റബീഷ് എന്ന് എണ്ണുന്നു എന്ന വാക്യം 8-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ്. 3 കാര്യങ്ങൾ താൻ അനുഭവത്തിൽ അറിയുവാനായിട്ട് വാഞ്ചിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. 1. രക്ഷിതാവായ ക്രിസ്തുവിനെ അനുഭവപരമായി അറിയുക. പൗലൂസ് ഒരു ക്രിസ്ത്യാനിയായിത്തീർന്നപ്പോൾ അത് എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അന്ത്യം അല്ലായിരുന്നു, പിന്നെയോ അത് ആരംഭം മാത്രമായിരുന്നു. ക്രിസ്തുവിനോടുള്ള തൻ്റെ അനുദിന ജീവിത അനുഭവങ്ങൾ അതിശ്രേഷ്ഠവും ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നവയുമായിരുന്നു. വർഷങ്ങളായി അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് വ്യക്തിപരമായ അനുഭവ സമ്പത്താണ്. അതാണ് അവനെ അറിയുക എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ യഥാർത്ഥമായി അറിയുന്നതിനുള്ള ഏക മാർഗം മറ്റുള്ളതെല്ലാം ത്യജിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. 2. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ മഹാശക്തി. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഉപദേശത്തിനും കാതലായ ആശയങ്ങൾ സംഭാവന ചെയ്ത വ്യക്തിയാണ് പൗലൂസ്. താൻ നയപ്രമാണത്തിൻ്റെ കീഴിൽ ജീവിച്ചപ്പോൾ ചില നിയമങ്ങൾക്ക് അധീനനായിരുന്നു. എന്നാൽ ഇന്ന് തനിക്കൊരു യജമാനനും അഥവാ കർത്താവും സന്തത സഹചാരിയുമുണ്ട്. അത് ശക്തിമത്തായ ഒരു അനുഭവമാണ്. യൂദയുടെ വീട്ടിൽ വെച്ച് അനന്യാസ് തൻ്റെ മേൽ കൈവച്ച അവസരം മുതൽ ഈ ശക്തിക്ക് താൻ വിധേയനാണ്. പ്രൊഫസർ പ്രവൃത്തിയുള്ള പുസ്തകം 9-ാം അധ്യായം 17-ും 18-ും വാക്യം 23-ാമത്തെ വാക്യം. ഒരുവൻ ക്രിസ്തുവിനുള്ളവനെന്ന് അഭിമാനിക്കുന്നുവെങ്കിൽ അവനിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചേ മതിയാകൂ. റോമാലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം ചേർത്ത് വായിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം, ആളത്വം, നിത്യത്വം, പ്രവൃത്തി എന്നിവയെക്കുറിച്ചെല്ലാം പൗലൂസ് ലേഖനദ്വാര വിവരിക്കുന്നുണ്ട്. പ്രത്യേകാൽ FSA ലേഖനം 1-ാം അധ്യായം 15 മുതൽ 18 വരെയും 3-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഈ ഭാഗത്തും പുനരുത്ഥാനത്തിൻ്റെ ശക്തിയുടെ മാഹാത്മ്യം താൻ എടുത്തു പറയുന്നു. ഇവിടെ തൻ്റെ ആഗ്രഹം ആ പുനരുത്ഥാന ശക്തി ജീവിതത്തിൽ കുറെ കൂടെ അനുഭവമായി തീരണമെന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ പാപത്തിന്മേൽ ജയമെടുത്തുകൊണ്ട് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും ഫലകരമായ ഒരു ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ. വിശുദ്ധ ജീവിതത്തിലും ശുശ്രൂഷയിലും പുനരുത്ഥാന ശക്തി എത്രത്തോളം വിശ്വാസിയിലേക്ക് പ്രവഹിക്കുമോ അത്രത്തോളം അത് അനുഭവ വേദ്യമാണ്. നാം രക്ഷിക്കപ്പെട്ടുകൊണ്ട് മാത്രം തൃപ്തരായി കഴിയാതെ പരിശുദ്ധാത്മാവാൽ നിറയപ്പെടേണ്ടത് ആവശ്യമാണ്. ആത്മനിറവിൻ ജീവിതമാണ് വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മെ ആനയിക്കുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഗലാത്യലേഖനം 5:16 നമ്മൾ വായിക്കുന്നു. മാത്രമല്ല പരിശുദ്ധാത്മ സ്നാനം കൂടാതെ ശക്തിമത്തായ ഒരു സാക്ഷ്യം വഹിപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഈ അത്യന്ത ശക്തി വിശ്വാസിയിൽ വ്യാപരിക്കുന്നുണ്ടോ? അത് എതിർപ്പുകളെ ലംഘിക്കുന്ന അമാനുഷിക ശക്തിയാണ്. നമ്മിൽ ആധ്യാത്മിക കെട്ടുപണികൾ നടക്കണമെങ്കിൽ, ഭാവിയിൽ ഈ മർത്യശരീരം പുനരുത്ഥാനത്തിന് വിധേയമാകണമെങ്കിൽ പുനരുത്ഥാന ശക്തി നമ്മിൽ ഓരോരുത്തരും വ്യാപരിച്ചു കൊണ്ടിരിക്കണം. യൂദയുടെ ലേഖനം 20:21 റോമാലേഖനം 8:11 വാക്യവും 1 കൊരിന്ത്യർ 6:13 വാക്യവും ഇതോട് ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കുക. 3. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി ക്രിസ്തു ക്രൂശിൽ സഹിച്ച കഷ്ടാനുഭവത്തിൽ ആർക്കും പങ്കാളികളാകുക സാധ്യമല്ല. അതിൽ ക്രിസ്തു ഏകനാണ്. എന്നാൽ ഇവിടെ പൗലൂസ് അറിയുവാൻ ആഗ്രഹിക്കുന്നത് ദൈവഹിതത്തിന് വേണ്ടിയുള്ള ക്രൂശിലെ അനുകരണയോഗ്യമായ സമ്പൂർണ്ണ സമർപ്പണത്തെക്കുറിച്ച് ആകുന്നു. ഇത് വേദനാജനകമായ ഒരു അനുഭവമാണ്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നത് ഒരു പദവിയാണ് തനിക്കറിയാം. ഫിലിപ്പിലേഖനം 1:29-30 വാക്യം. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ കഷ്ടത തൻ്റെ ജീവിത അനുഭവമാണ്. ക്രിസ്തുവിനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും നാം അനുഭവിച്ചറിയുവാൻ തുടങ്ങുന്നത് മുതൽ നാം ശത്രുവിൻ്റെ നോട്ടപ്പുള്ളികളാണ്. ഒരിക്കൽ പൗലൂസ് സഭയെ ഉപദ്രവിച്ചവനായിരുന്നു. ഉപദ്രവങ്ങളുടെ വില താൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ആവശ്യവുമായിരുന്നു. ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുക എന്നത് തന്നെ ഭാഗികമായി അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയാണ്. കഷ്ടം സഹിക്കുക എന്നത് ഒരു വരവും പദവിയുമാണ്. ക്രിസ്തുവിന് വേണ്ടിയുള്ള കഷ്ടങ്ങൾ കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവപൈതലിന് മാത്രമേ ക്രൂശിലെ ത്യാഗത്തിൻ്റെ ആഴം ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. ആകയാൽ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് അവനെ നമുക്ക് അനുഗമിക്കാം. ലൂക്കോസിന് സുവിശേഷം 9:23 നമ്മൾ അങ്ങനെ വായിക്കുന്നു. 11-ാമത്തെ വാക്യം, മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനം. ക്രിസ്തുവിനെ അനുഭവപരമായി അറിഞ്ഞവരും പുനരുത്ഥാനത്തിന് ജീവൻ പ്രാപിച്ചവരുമായവരുടെ ജീവിതം അവസാനിക്കുന്നില്ല. അവർ മരിച്ചാലും ജീവിക്കും. ക്രിസ്തുവുമായുള്ള ഐക്യത്താലാണ് മനുഷ്യൻ മരണത്തിൽ കൂടെ ജീവൻ കാണേണ്ടത്. ജീവൻ മരണത്തിന്മേൽ ജയം കൊള്ളുന്നതാണ്. പുനരുത്ഥാനം, ജീവന്റെ ഉത്ഭവം, വളർച്ച, നിലനിൽപ്പ്, ഇവയ്ക്ക് ആവശ്യമായതെല്ലാം ക്രിസ്തുവിലുണ്ട്. ഈ നിസ്തുലനായ വ്യക്തിയാവുന്നു പൗലൂസ് കണ്ടെത്തിയത്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വല്ല വിധേനയും എന്ന ഒരു പ്രസ്താവന സംശയാസ്പദമായ വിധം പൗലൂസ് ഉപയോഗിക്കുന്നത് എന്ന് ന്യായമായി നമുക്ക് ചിന്തിച്ചു പോകും. ഇത് സന്ദേഹമോ അസ്ഥിരതയോ ഉളവാക്കുന്നില്ല. പ്രത്യുത ആഴമായി ആ വിഷയത്തിന്മേൽ തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നതാണ് കാണിക്കുന്നത്. പുനരുത്ഥാനം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് പദത്തിൻ്റെ അക്ഷരീക അർത്ഥം പുനരുത്ഥാനത്തിൽ നിന്നും എന്നാണ്. ഇതിനോട് സാമ്യമുള്ള പദമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 20:35 മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം എന്ന് കാണുന്നത്. മരിച്ചവരുടെ പൊതുവായ പുനരുത്ഥാനമല്ല, കർത്താവിൻ്റെ പുനരാഗമനത്തിൽ അഥവാ സഭയുടെ ഉൽപ്രാപണത്തിൽ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഒന്നാം പുനരുത്ഥാനമാണ് ഇവിടെ വിഷയം. സഭയുടെ ഉൽപ്രാപണം അഥവാ റാപ്ചോർ, ക്രിസ്തുവിൽ അഥവാ ക്രിസ്തുവിനുള്ളവൻ മാത്രമായിരിക്കും പുനരുത്ഥാനം ചെയ്യുന്നത്. 1 തെസ്സലോനിക്കർ 4:16-17, വെളിപ്പാട് 14:13, 1 കൊരിന്ത്യർ 15:23, ഈ വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. തദവസരം ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ ശാരീരിക രൂപാന്തരം പ്രാപിച്ച് അവരോടൊന്നിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലെടുക്കപ്പെടും. ഈ ഘട്ടത്തിൽ അവിടെ എത്തിച്ചേരുക എന്ന തീവ്രമായ ആഗ്രഹമാണ് പൗലൂസ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം മരിച്ചിട്ട് ഉയർക്കുക എന്നല്ല, ജീവനോടിരുന്ന് രൂപാന്തരപ്പെടുക എന്നതാണ് തൻ്റെ പ്രതീക്ഷ. പൗലൂസ് ജീവിച്ചിരിക്കയിൽ തന്നെ സഭയുടെ ഉൽപ്രാപണം നടക്കണമെന്ന് അഭിലഷിക്കുകയാണ്. ഏത് കാലത്തുമുള്ള വിശ്വാസികളുടെ പ്രത്യാശയും അഭിലാഷവും അവരുടെ ആയുസ്സിൽ തന്നെ കർത്താവ് മടങ്ങി വരണം എന്നുള്ളതാണ്. പൗലൂസിനെ പോലെ പുനരുത്ഥാനമല്ല, ശാരീരിക പുനരുത്ഥാനമായിരിക്കട്ടെ നമ്മുടെ പ്രതീക്ഷയും. നീതീകരിക്കപ്പെടുന്നവർക്ക് തേജസ്കരണമാണ് അടുത്ത പടി. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ അത്രേ അത് സംഭവിക്കുന്നത്. അതാകുന്നു നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.